2022 ഫെബ്രുവരി 24 വ്യാഴാഴ്ച കേരളകുമുദി ഈ പേപ്പറിന്റെ സിനിമാ പേജിൽ നിന്ന് വായിക്കുന്നത് മനോജ് വിജയരാജ്. അമ്മ മഴക്കാറിന് കണ്ണിറഞ്ഞു മഹാനടി കെ പി സി ലളിത യാത്രയായി. ലളിതമാണ് കെ പി സി ലളിത. കൂട്ടുകുടുംബം എന്ന സിനിമയിൽ നിന്ന് ആരംഭിച്ച് മലയാളത്തിന്റെയും പ്രേക്ഷകരുടെയും കുടുംബക്കാരിയായി ജീവിച്ച കെ പി സി ലളിത അരനൂറ്റാണ്ട് പിന്നിട്ട അഭിനയ സവിധിയിൽ നിന്ന് വിട പറയുമ്പോൾ എന്നും ഓർമ്മിക്കാൻ വിസ്മയിപ്പിച്ച കഥാപാത്രങ്ങൾ മാത്രമാണ് ഇനി. 50 ആണ്ട് പിന്നിടുന്ന നടനമായിരിക്കുമെന്ന് കൊച്ചു ലളിത അന്ന് കരുതിയതേയില്ല. എല്ലാം ചരിത്ര നിയോഗമായി കാണാനാണ് ആഗ്രഹിച്ചതും. അതേക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം കെ പി സി ലളിതയുടെ ഓർമ്മയിലേക്ക് നാടും വീടും അച്ഛനും അമ്മയും കയറി വരും. പിന്നെ ജീവിതത്തിൽ സഹായിച്ചവരുടെ മുഖങ്ങളും. എന്നെ ഒരു കലാകാരിയാക്കണമെന്ന് അച്ഛന് വലിയ വാശിയായിരുന്നു. ഡാൻസ് മാസ്റ്റർ ചെല്ലപ്പക്കുറുപ്പിന്റെ കാൽക്കൽ ദക്ഷിണ വെച്ചാണ് ഞാൻ കലാജീവിതം തുടങ്ങിയത്. സിനിമയിലെയും നാടകത്തിലെയും എന്റെ ഗുരുക്കന്മാർ തോപ്പിൽ വാസു ചേട്ടനും സേതുമാധവൻ സാറുമാണ്. സിനിമയിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത വ്യക്തി ബഹദൂർക്കയാണ്. എന്നെ ഏറ്റവും അധികം സഹായിച്ചതും രക്ഷിച്ചതും ബഹദൂർക്കയാണ്. ബഹദൂർക്കയെ മറന്നുള്ളൊരു ജീവിതം എനിക്കില്ല. അത് കഴിഞ്ഞ് ദിലീപ്. ബഹദൂർക്കയുടെ വേറൊരു രൂപമാണ് ദിലീപ്. ഞാൻ വേദനിക്കുന്ന സമയത്തെല്ലാം ദിലീപിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. മകളുടെ കല്യാണം ഉൾപ്പെടെ ഞാൻ സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്തെല്ലാം ദിലീപാണ് എന്നെ സഹായിച്ചത്. അതുപോലെ മറക്കാൻ കഴിയാത്ത മറ്റൊരാൾ സംവിധായകൻ ജയരാജാണ്. ഞാനും ഭരതേട്ടനും വിവാഹം കഴിക്കുന്നതിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ സമയത്ത് ഞങ്ങൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടി. ഭരതേട്ടന് ജോലിയൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് ആരോ എന്ന സിനിമ നിർമ്മിക്കാൻ ബഹദൂർക്ക തയ്യാറായി. പലരും അദ്ദേഹത്തെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറ്റാൻ ശ്രമിച്ചു. അവരോടൊക്കെ ബഹദൂർക്ക പറഞ്ഞു, എന്റെ സഹോദരിയാണ് ഭരതൻ വിവാഹം കഴിച്ചിരിക്കുന്നത്, അവനെ സഹായിക്കേണ്ടത് എന്റെ കടമയാണ്. കെ പി എസ് സി ലളിത ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. കെ പി എസ് സി ലളിത അഭിനയിച്ച ഒരു സിനിമയിലും കഥാപാത്രത്തിന് പകരക്കാരില്ല എന്നതാണ് പ്രത്യേകത. അമരം, ശാന്തം എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് 2 തവണ ദേശീയ അംഗീകാരം, 4 തവണ സംസ്ഥാന അംഗീകാരം. നമ്മൾ വിവാഹം കഴിക്കുന്നുവെന്ന് ഭരതേട്ടൻ. എപ്പോഴാണ് ഭരതേട്ടനെ കണ്ടതെന്ന് കൃത്യമായി ഓർമ്മിക്കാൻ കഴിയുന്നില്ല. സംവിധായകനാകുന്നതിന് മുമ്പ് തിരക്കുള്ള കലാസംവിധായകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം ആദ്യമായി ആർട്ട് ഡയറക്ടറായ ചിത്രം ഗന്ധർവക്ഷേത്രമാണ്. ആ ചിത്രത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പുതിയൊരു ആർട്ട് ഡയറക്ടർ വന്നിട്ടുണ്ടെന്ന് ഉദയായിൽ പറഞ്ഞു കേട്ടിരുന്നു. അന്ന് നമുക്ക് ആർട്ട് ഡയറക്ടർമാരുമായിട്ട് അധിക ബന്ധമൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ പ്രണയമായിരുന്നു എന്നൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്. അന്ന് അദ്ദേഹത്തിന് മലയാളത്തിലെ ഒരു പ്രശസ്ത നടിയുമായി പ്രണയമുണ്ടായിരുന്നു. ഭരതേട്ടൻ സംവിധാനം ചെയ്ത 3-ാമത്തെ ചിത്രമായ രതി നിർവേദത്തിന്റെ സെറ്റിൽ ചെന്നപ്പോൾ ഞാനൊരു വാർത്ത കേട്ടു. ഞാനും ഭരതേട്ടനുമായി അടുപ്പമാണെന്നും ട്രെയിനിൽ ഒരു കൂപ്പയിൽ യാത്ര ചെയ്തതെന്നും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വെച്ച് ഞങ്ങളെ കണ്ടെന്നും ഒക്കെ സെറ്റിൽ വെച്ച് പലരും പറഞ്ഞു. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അങ്ങനെ എല്ലാവരും ചേർന്ന് ഇല്ലാത്ത പ്രണയത്തെക്കുറിച്ച് കഥകൾ ഉണ്ടാക്കിയപ്പോൾ ഭരതേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്, അങ്ങനെയെങ്കിൽ നമുക്ക് വിവാഹം കഴിക്കാമെന്ന്. 1978 ജനുവരിയിലായിരുന്നു വിവാഹം. ബഹദൂർക്കയും എൻ ഗോവിന്ദൻകുട്ടിച്ചേട്ടനും മാത്രമാണ് സിനിമാ മേഖലയിൽ നിന്ന് അന്ന് വിവാഹത്തിന് എത്തിയത്. അച്ഛനും അമ്മയും പോലെ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെക്കുറിച്ച് ആഴത്തിലുള്ള അറിവൊന്നും എനിക്കില്ല. ചുവപ്പിനോട് എന്നും ഒരു പ്രത്യേക ഇഷ്ടവും ആവേശമൊക്കെയുണ്ട്. പാർട്ടി വിഭജിച്ചപ്പോൾ കെ പി എസ് സി സി പി യുടെ കൂടെയാണ് നിന്നത്. ഇന്ന് എനിക്ക് 2 പാർട്ടികളോടും ഒരേപോലെ ഇഷ്ടമാണ്. സി പി എമ്മിൻ്റെയും സി പി യുടെയും എല്ലാ പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. 2 പാർട്ടികളുടെയും നേതാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധവുമുണ്ട്. അച്ഛനും അമ്മയും പോലെയാണ് എനിക്ക് സി പി ഐയും സി പി എമ്മും. കെ പി എസ് സി എന്ന ആ 4 അക്ഷരമാണ് എൻ്റെ നിലനിൽപ്പ്. ആ സമിതിയോടും നാടകത്തോടും എന്നും എനിക്കടങ്ങാത്ത അഭിനിവേശം. അമരത്തിലെ ഭാർഗവി, വെങ്കലത്തിലെ കുഞ്ഞിപ്പെണ്ണ്, സ്ഫടികത്തിലെ മേരി, കനൽക്കാറ്റിലെ ഓമന, മുഖമുദ്രയിലെ കൊച്ചുത്രേസ്യ, വിയറ്റ്നാം കോളനിയിലെ പട്ടാളം ഭാർഗവി, പൗത്രത്തിലെ പുഞ്ചിരിയമ്മ, മാടമ്പിയിലെ സ്നേഹനിധിയമ്മ, ഈ കഥാപാത്രങ്ങളിൽ ജീവിക്കുകയായിരുന്നു എന്ന് ചോദിച്ചാൽ മറുപടി ഇങ്ങനെയാകും, എന്നിലെ വേദനകൾ കഥാപാത്രങ്ങളിലൂടെയാണ് മറക്കുക, അപ്പോൾ ജീവിതമാകും. ശേഷം നാട്യങ്ങളില്ലാത്ത ചിരി.